ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ പ്രവാസികൾ ലോകമെമ്പാടും മികവ് പുലർത്തിയവരാണെന്നും അവരുടെ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രവാസി തീർത്ഥദർശൻ യോജനയിൽ പ്രവാസി ഭാരതീയ എക്സ്പ്രസിന്റെ ആദ്യയാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രണ്ട് ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ കൊച്ചിയിലെത്തി. പെരിയ കൊലക്കേസിലെ 4 CPIM നേതാക്കൾ ജയിൽ മോചിതരായി. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 18th പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഒഡീഷയിലെ ഭുവനേശ്വറിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്രവാസികൾ ലോകമെമ്പാടും മികവ് പുലർത്തിയവരാണെന്നും അവരുടെ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് മാത്രമല്ല, ജനാധിപത്യം രാജ്യത്തിന്റെ ജീവിതരീതി തന്നെയാണെന്നും ചടങ്ങിൽ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രവാസി തീർത്ഥദർശൻ യോജനയ്ക്ക് കീഴിലെ പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ പ്രവാസി ഭാരതീയ എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഇന്ത്യൻ പ്രവാസികളുമായി തീർത്ഥാടന സഞ്ചാര കേന്ദ്രങ്ങളിൽ 3 സഞ്ചരിക്കും. 50 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. വികസിത് ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്ന വിഷയം അടിസ്ഥാനമാക്കി ഇന്നലെ ആരംഭിച്ച കൺവെൻഷൻ നാളെ സമാപിക്കും. കൺവെൻഷന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ഭുവനേശ്വറിലെത്തും. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യൻ പ്രവാസികൾക്ക് രാഷ്ട്രപതി പ്രവാസി ഭാരതീയ സമ്മാൻ വിതരണം ചെയ്യും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാജ്യം ലോകത്തെ 3 സാമ്പത്തിക ശക്തിയായി വരുമ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാമുഖ്യം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. കൊച്ചി വടുതല ചിന്മയ വിദ്യാലയത്തിൽ കവയത്രി സുഗതകുമാരിയുടെ നവതിയോടനുബന്ധിച്ച് സുഗത സൂക്ഷ്മവനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വൃക്ഷങ്ങൾ വളർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും യുവതലമുറ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സുഗതകുമാരിയുടെ നിരന്തര പോരാട്ടത്തിന്റെ ഫലമാണ് സൈലന്റ് വാലി ഇന്നും നിലനിൽക്കുന്നതെന്നും അട്ടപ്പാടിയിലെ കൃഷ്ണവനം രൂപം കൊണ്ടതെന്നും ചടങ്ങിനെ അഭിസംബോധന ചെയ്ത മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നവതിയുടെ ഭാഗമായി 90 വൃക്ഷത്തൈകൾ നടുന്ന ചടങ്ങിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അംബാനിയുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് KFC നൽകിയ വിശദീകരണം പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ ആരോപിച്ചു. നിക്ഷേപം റിസർവ് ബാങ്കിന്റെയും സെബിയുടെയും അംഗീകാരമില്ലാത്ത NCDയിലാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിക്ഷേപം അപകടകരമാണെന്ന ക്രെഡിറ്റ് വാച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അത് മറികടന്നാണ് കോടികൾ നിക്ഷേപിച്ചതെന്നും ഇത് അഴിമതിയാണെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3 ദിവസത്തിലേക്ക് കടന്നു. ഒരു ജനാധിപത്യവാദിയുടെ ആകുലതകൾ എന്ന വിഷയത്തിൽ രാവിലെ സംഘടിപ്പിച്ച പ്രഭാഷണത്തിൽ പ്രതിപക്ഷ നേതാവ് BD സതീശൻ പങ്കെടുത്തു. യുവതലമുറയും ഗതാഗത നിയമങ്ങളും എന്ന വിഷയത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് സംസാരിക്കും. വിവിധ വിഷയങ്ങളിൽ എം സ്വരാജ്, KS ശബരിനാഥൻ, ഡോക്ടർ ദിവ്യ SIR, സുനിൽ പി ഇളയിടം എന്നിവരും പ്രഭാഷണം നടത്തും. പാകിസ്ഥാനെതിരെ 4 യുദ്ധങ്ങളിൽ പങ്കെടുത്ത ധീരസേനാനി ഹവിൽദാർ ബൽദേവ് സിംഗിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധ ദുഃഖം അറിയിച്ചു. 93rd വയസ്സിൽ ജമ്മുകശ്മീരിലെ രജൌരിയിലെ വസതിയിൽ ഈ മാസം 6 അദ്ദേഹത്തിന്റെ അന്ത്യം. ധീരതയുടെയും രാജ്യസ്നേഹത്തിന്റെയും ആൾരൂപമായിരുന്നു ബൽദേവ് സിംഗെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇതിഹാസ സമാനമായ ആ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം.
ബൽദേവ് സിംഗിന്റെ ജീവിതം ഇന്ത്യയിൽ ജനിച്ച ഓരോരുത്തരെയും രോമാഞ്ചമണിയിക്കുന്നതാണ്. ദേശസ്നേഹത്തിന്റെയും ധീരതയുടെയും വീരഗാഥയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. 1931 സെപ്റ്റംബർ 27 നൌനിഹാൽ ഗ്രാമത്തിൽ ജനിച്ച ബൽദേവ് 16 വയസ്സിൽ ബാലസേനയിൽ അംഗമായി. 50 പാരാ ബ്രിഗേഡിന്റെ കമാൻഡറായിരുന്ന ബ്രിഗേഡിയർ ഉസ്മാനായിരുന്നു ബാലസേനയുടെ നേതൃത്വം. നൌഷേരയിലെയും ജാംഗറിലെയും യുദ്ധത്തിൽ ബൽദേവും സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ സേനയ്ക്ക് നിർണായക സമയങ്ങളിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചുകൊടുക്കുകയായിരുന്നു ബാലസേനയുടെ ദൌത്യം. അവരുടെ ധീരതയും അർപ്പണബോധവും കണക്കിലെടുത്ത് യുദ്ധാനന്തരം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ബാലസൈനികർക്ക് ഗ്രാമഫോണും വാച്ചും ഉൾപ്പെടെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പിന്നീട് സൈന്യത്തിൽ ചേരാൻ അവർക്ക് അവസരം നൽകുകയും ചെയ്തു. 1950 നവംബർ 14 ബൽദേവ് സിംഗ് കരസേനയിൽ ചേർന്നു. 1961, 1962, 1965 വർഷങ്ങളിൽ പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ അദ്ദേഹം പോരാടി. 1969 ഒക്ടോബറിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും 71 ഇന്ത്യ പാക് യുദ്ധവേളയിൽ അദ്ദേഹത്തെ സേനയിലേക്ക് തിരികെ വിളിച്ചു. 8 ജാട്ട് ബറ്റാലിയനിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സൈനിക സേവനത്തിലും തുടർ കാലഘട്ടങ്ങളിലും ഒട്ടേറെ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. ജവഹർലാൽ നെഹ്റുവിന് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിയും ഉൾപ്പെടെ പ്രമുഖരും ബൽദേവ് സിംഗിനെ ആദരിച്ചിട്ടുണ്ട്.
KPCC ഭാരവാഹി യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മിഷൻ 25 പുരോഗതിയാണ് പ്രധാന ചർച്ച. പുനഃസംഘടനയും സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളും ചർച്ചയ്ക്ക് വരും. PV അൻവറിന്റെ UDF പ്രവേശനവും ചർച്ചയായേക്കും. വയനാട് DCC ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു. DCC പ്രസിഡന്റ് MD അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. വിജയന്റേതായി പുറത്തുവന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ, കാഷ്വൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം. പ്രായം 21-50 മധ്യേ. കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ്. ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദപരിശോധനയും ഉണ്ടാകും. യോഗ്യത, അപേക്ഷാ ഫീ, അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് www.newsonair.gov.in വാക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ്, ആകാശവാണി, ബീച്ച് റോഡ്, കോഴിക്കോട് 673032 എന്ന വിലാസത്തിൽ ജനുവരി 15 വൈകിട്ട് 6 ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0495-236-2625 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 ഉച്ചയ്ക്ക് 2 ഇടയിൽ ബന്ധപ്പെടാവുന്നതാണ്.
പെരിയ കൊലക്കേസിൽ ജയിൽ മോചിതരായ 4 CPIM നേതാക്കൾക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകി. ശിക്ഷയ്ക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത് CBIക്ക് തിരിച്ചടിയായെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ പറഞ്ഞു. CPIM നേതാക്കൾക്കെതിരെ കെട്ടിച്ചമച്ച കേസിലാണ് വിചാരണ കോടതിയിൽ നിന്ന് ശിക്ഷാവിധി ഉണ്ടായതെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജനും അഭിപ്രായപ്പെട്ടു. രാവിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം ജയിൽ മോചിതരായവരെ സ്വീകരിക്കാൻ CPIM നേതാക്കളായ P. ജയരാജനും MV ജയരാജനും MV ബാലകൃഷ്ണനും അടക്കം നേതാക്കൾ ജയിൽ കവാടത്തിലെത്തിയിരുന്നു. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ.
മകരവിളക്ക് മഹോത്സവത്തിന് ഇനി 5 മാത്രം ബാക്കി നിൽക്കെ തീർത്ഥാടക പ്രവാഹമായി ശബരിമല. സന്നിധാനം മുതൽ ശബരിപീഠം വരെ വരി നിൽക്കുന്ന തീർത്ഥാടകരുടെ വലിയ പ്രവാഹം കാണാനാകും. പമ്പയിലെയും സ്ഥിതി മറിച്ചല്ല. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. വെർച്വൽ ക്യൂ, തത്സമയ ബുക്കിംഗ് എന്നിവ ഇനിയുള്ള ദിനങ്ങളിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പമ്പാമണൽപ്പുറത്തെ തിരക്ക് പരിഗണിച്ച് പമ്പയിലെ തത്സമയ ബുക്കിംഗ് കേന്ദ്രങ്ങൾ പൂർണ്ണമായും നിലയ്ക്കലിലേക്ക് മാറ്റി. 11 എരുമേലിപ്പേട്ടതുള്ളൽ നടക്കുന്നതിനാൽ 11 മുതൽ 14 വരെ മുക്കുഴിക്കാനന പാത വഴി പേട്ടതുള്ളൽ സംഘത്തിൽ ഉള്ളവർക്ക് മാത്രമാകും പ്രവേശനം അനുവദിക്കുക. 12 മുതൽ 15 വരെ പമ്പ ഹിൽടോപ്പിൽ പാർക്കിംഗ് ഒഴിവാക്കി ചാലക്കയം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ക്രമീകരിക്കും. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ശബരിമല ADM അരുണസ് നായർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ക്രമീകരണങ്ങളും വിലയിരുത്താൻ അവലോകന യോഗങ്ങളും ഇന്ന് സന്നിധാനത്ത് നടന്നു.
ശബരിമല സന്നിധാനത്ത് പോലീസിന്റെ 6 ബാച്ച് രാവിലെ ചുമതലയേറ്റു. ജനുവരി 20 വരെ സന്നിധാനത്ത് ഡ്യൂട്ടി ചെയ്യുന്ന ഇവർ ഈ സീസണിലെ അവസാന ബാച്ചാണ്. 12 DYSPമാരുടെ കീഴിൽ 36 CIമാരും 105 SI ASAമാരും 1450 സിവിൽ പോലീസ് ഓഫീസർമാരും അടങ്ങുന്ന സംഘമാണ് വ്യാഴാഴ്ച ചുമതലയേറ്റത്. നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി അണക്കെട്ടിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. കഴിഞ്ഞ December 27 അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചത്. വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ടണലിന് മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷാക്കി കാലപ്പഴക്കത്തെ തുടർന്ന് മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾക്കായിട്ടായിരുന്നു ഡാമിലെ വെള്ളം പൂർണ്ണമായി ഒഴുക്കിക്കളഞ്ഞത്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കപ്പെട്ടതോടെ ഡാമിൽ വീണ്ടും വെള്ളം നിറയ്ക്കുകയായിരുന്നു. 1961 കല്ലാർകുട്ടി അണക്കെട്ട് കമ്മീഷൻ ചെയ്തത്. ഇവിടെ നിന്നും നേര്യമംഗലം ജലവൈദ്യുത നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണൽ മുഖത്തെ ട്രാഷാക്ക് അക്കാലത്ത് സ്ഥാപിച്ചതാണ്. ഇടയ്ക്കിടെ തകരാറിലാകുന്ന ട്രാഷാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക മാത്രമാണ് ഇതുവരെ ചെയ്തിരുന്നത്. കാലഹരണപ്പെട്ട ട്രാഷാക്കി മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന നടപടികൾ ആദ്യമായാണ് നടത്തിയത്.
കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിൽ സുഗന്ധവിളകളെ സംബന്ധിച്ച ത്രിദിന ദേശീയ സിംബോസിയം ഇന്ന് സമാപിക്കും. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സ്പൈസസ് സംഘടിപ്പിക്കുന്ന നാഷണൽ സിംബോസിയം ഓൺ സ്പൈസസ് ആന്റ് ആരോമാറ്റിക് ക്രോപ്സിന്റെ 11 പതിപ്പാണ് നടക്കുന്നത്. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി. അമരക്കുനിയിലാണ് ഇന്ന് കടുവയെ കണ്ടത്. ഇന്നലെ പുൽപ്പള്ളി സ്വദേശിയുടെ ആടിനെ കടുവ കൊന്നിരുന്നു. കണ്ണൂർ കണ്ണവം വനത്തിനകത്ത് വിറകിനു പോയി കാണാതായ സിന്ധുവിനായി തിരച്ചിൽ തുടരുന്നു. December 31 മുതലാണ് സിന്ധുവിനെ കാണാതായത്. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് പായം പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ 2 കാട്ടാനകളെ തുരത്തുന്ന ശ്രമം ഊർജിതമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ പ്രവാസികൾ ലോകമെമ്പാടും മികവ് പുലർത്തിയവരാണെന്നും അവരുടെ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രവാസി തീർത്ഥദർശൻ യോജനയിൽ പ്രവാസി ഭാരതീയ എക്സ്പ്രസിന്റെ ആദ്യ യാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 2 സംസ്ഥാന സന്ദർശനത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോ എൽ മുരുകൻ കൊച്ചിയിലെത്തി. പെരിയ കൊലക്കേസിലെ 4 CPIM നേതാക്കൾ ജയിൽ മോചിതരായി. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.